إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അല്ലാഹു തആല സൂറത്തു മറിയമിൽ പറഞ്ഞു, വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാം, അവരെല്ലാവരും ഖിയാമത്ത് നാളിൽ അല്ലാഹുവിൻ്റെ അടുത്തേക്ക് ഒറ്റയ്ക്കാണ് ചെല്ലാനുള്ളത്, ഒറ്റയ്ക്കായിരിക്കും. ഖിയാമത്ത് നാളിൽ അല്ലാഹുവിനെ നേരിടേണ്ടത് വിചാരണക്ക് വേണ്ടി മഹ്ഷറിൽ അള്ളാഹുമായി കണ്ടുമുട്ടുമ്പോൾ അവർ ഒറ്റയ്ക്കായിരിക്കും. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. അതുപോലെ തന്നെ അല്ലാഹു തആല കൊണ്ട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. തീർച്ചയായും നിങ്ങളിതാ നമ്മുടെ അടുത്തേക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്കായി വന്നിരിക്കുന്നു. കമാ ഖലഖനാകും അവ്വല മറ, നിങ്ങൾ ആദ്യ തവണ നാം സൃഷ്ടിച്ചതുപോലെ. ആദ്യ തവണ നിങ്ങൾ സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾ ഹുഫാറ്റുകളും ഉറാച്ചുകളും ഉരുളയുമായിരുന്നു, ചെരുപ്പില്ലാത്ത നഗ്നരായ ചേലാകർമ്മം ചെയ്യപ്പെടാത്ത അവസ്ഥയിലായിരുന്നു. എന്നതുപോലെ നിങ്ങൾ ഒറ്റയ്ക്ക് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒറ്റപ്പെടൽ എന്നുള്ളത് നമ്മൾ മരിക്കുന്നതോടുകൂടിയാണ്. ഖബറിൽ നമ്മൾ ഒറ്റയ്ക്കാൻ, ഹിസാബിന് അല്ലാഹുവിന്റെ മുമ്പിൽ ചെല്ലേണ്ടത് ഒറ്റയ്ക്കാൻ, ഒറ്റയ്ക്കാൻ, തീർത്തും ഒറ്റയ്ക്കാൻ. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ. ഒരുപാട് ചിന്തിക്കാനുള്ള വിശുദ്ധ ഖുർആനിലെ രണ്ടാഴ്ചകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒറ്റയ്ക്കാണ് നമ്മൾ അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടത്. വിചാരണ ഒറ്റയ്ക്കാൻ, ഒരാളും കൂട്ടിനുണ്ടാവുകയില്ല. നമുക്കറിയാം ഈ ലോകത്ത്, ദുനിയാവിൽ നമ്മൾ ഏറ്റവും വലിയ അഞ്ചു ബന്ധങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഉപ്പ, മറ്റൊന്ന് ഉമ്മ, അതുപോലെ നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, സഹോദരങ്ങൾ. അതാണ് ഏറ്റവും അടുത്ത അഞ്ചു ബന്ധങ്ങൾ. ഏറ്റവും അടുത്ത അഞ്ചു ബന്ധം. നമ്മൾക്കൊരു പ്രയാസമുണ്ടായാൽ നമ്മൾക്ക് കൂട്ടിന് നിൽക്കുക ഈ അഞ്ചുപേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും, അല്ലെങ്കിൽ ഈ അഞ്ചുപേരും നമ്മുടെ കൂടെ ഉണ്ടാകും, നമ്മുടെ ഒപ്പം ചേർന്ന് നിൽക്കും, നമ്മളെ സഹായിക്കാൻ. ദുനിയാവിൽ എന്തു പ്രയാസമുണ്ടായാലും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അഞ്ച് ഏറ്റവും അടുത്ത ബന്ധങ്ങൾ ഉപ്പ, ഉമ്മ, സഹോദരങ്ങൾ, മക്കൾ, ഭാര്യമാർ, ഇണകളൻ. എന്നാൽ നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഇവർ പരസ്പരം ഒന്ന് നോക്കുക പോലും ഇല്ലാത്ത വിധം ഓരോരുത്തരും മറ്റുള്ളവരിൽ നിന്ന് ഓടി അകലുമെന്നാണ് അല്ലാഹു തആല സൂറത്തു ആബസയിൽ പറഞ്ഞിട്ടുള്ളത്. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമ ഇദിൻ ശഅനു യുഗ്നി. എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, ഒരാൾ തൻ്റെ സഹോദരനിൽ നിന്ന് ഓടിയകലും. ആ ഖിയാമത്ത് നാളിന്റെ ഭീതി കൊണ്ട് ഇന്ന് നമുക്ക് ദുനിയാവിൽ ഒരു പ്രയാസമുണ്ടായാൽ, ഒരു ഭൂകമ്പമോ അല്ലെങ്കിൽ ഒരു പ്രളയമോ ഉണ്ടായാൽ നമ്മൾ ഏറ്റവും ആദ്യം അന്വേഷിക്കുക നമ്മുടെ കുടുംബക്കാർക്ക് എന്തു സംഭവിച്ചു എന്നുള്ളതാണ്. അവരെ രക്ഷപ്പെടുത്തിയിട്ട് നമ്മൾ രക്ഷപ്പെടും. എന്നാൽ ഖിയാമത്ത് നാളിൽ അങ്ങനെയല്ല, അതൊന്നും ചിന്തിക്കാൻ സാധിക്കും. തന്റെ ഉമ്മയെ വിട്ടവനോടും തന്റെ ഉപ്പയെ വിട്ടവനോടും വസാഹിബത്തിഹി അവന്റെ ഇണ ഭാര്യ ഭർത്താവിൽ നിന്നും ഭർത്താവ് ഭാര്യയിൽ നിന്നും വബനീഹി മക്കളിൽ നിന്ന് ഓടിയകലും. ഇതാണ് ഖിയാമത്ത് നാളിനെ കുറിച്ച് അല്ലാഹു തആല സൂറത്തു അബസയിൽ പറഞ്ഞത്. എന്തുകൊണ്ട് അവർ ഓടുന്നു? ലിക്കുല്ലി മ്രിഇം മിൻഹും യൗമഇദിൻ ഷഅനു യുഗ്നി, ഓരോരുത്തർക്കും അന്നേ ദിവസം അവർക്ക് മതിയാകുന്ന കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടാകും. മറ്റുള്ളവനെ കുറിച്ച് ചിന്തിക്കാൻ, തന്റെ ഉപ്പക്ക് എന്ത് സംഭവിക്കുന്നു, തന്റെ ഉമ്മക്ക് എന്ത് സംഭവിക്കുന്നു, തന്റെ ഭാര്യക്ക് മക്കൾക്ക് സഹോദരൻ എന്ത് സംഭവിക്കുന്നു എന്ന് ചിന്തിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. എനിക്കെന്ത് സംഭവിക്കും, ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നായിരിക്കും ഞാൻ ചിന്തിക്കുക. ഓരോരുത്തരും സ്വന്തത്തെ കുറിച്ച് ചിന്തിക്കുന്ന ദിവസമാണ്, തീർത്തും ഒറ്റപ്പെടലിന്റെ ദിവസം. അന്ന് നമ്മൾക്ക് രക്ഷയേകുക നമ്മുടെ സൽക്കർമ്മങ്ങൾ മാത്രമായിരിക്കും. ഒരു സംശയമില്ല, കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ വിശദീകരിച്ചതാണ്, നമ്മൾക്ക് രക്ഷയേകുന്ന നമ്മുടെ സൽക്കർമ്മമായിരിക്കും. ഈ സൽക്കർമ്മങ്ങളിൽ തുടരാനും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും നമ്മൾക്ക് സഹായകമാകുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞത്, പ്രാർത്ഥനയും ഇസ്തിഗ്ഫാറും. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾക്ക് നന്നാകാനും മാറി ചിന്തിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും ഒക്കെ സഹായകമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നന്നാകുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ഒന്നാമത്തെ ഗുണം എനിക്കാണ് എന്ന ബോധം എപ്പോഴാണ് നമ്മൾക്കുണ്ടാകുന്നത്? അപ്പോഴാണ് ഞാൻ നന്നാകൂ. ഓരോരുത്തരും അങ്ങനെ തന്നെ, ഞാൻ പ്രവർത്തിക്കുന്നതും ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും എനിക്ക് വേണ്ടിയാണ്, എനിക്കാണതിൻ്റെ മെച്ചം, എനിക്കാണതിൻ്റെ ഒന്നാമത്തെ ഗുണം എന്ന ബോധത്തിലേക്ക് നമ്മൾ എപ്പോൾ വരുന്നോ, എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് എപ്പോൾ ആണ്ടിറങ്ങുന്നുവോ, അപ്പോഴായിരിക്കും നമ്മൾ നന്നാകുള്ളൂ. അല്ലാത്ത കാലത്തോളം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവരായിരിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും, നമ്മൾ ദീനിയായി ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം എനിക്കാണ്, ഞാൻ എനിക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നത് എന്ന ചിന്ത, എനിക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ ഞാൻ ചെയ്തേ മതിയാകൂ, എനിക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന ബോധത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മാറാൻ സാധിക്കുള്ളൂ. ആ ചിന്ത എപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ലയോ അതുവരെയും നമ്മൾ നന്നാകൂല. ഉറപ്പൻ ഇനി വിശുദ്ധ ഖുർആനിൻ്റെ ചില പ്രയോഗങ്ങൾ എടുത്തു നോക്കും. വിശുദ്ധ ഖുർആൻ, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൻ്റെ വ്യത്യസ്തമായ ആയത്തുകളിലൂടെ ചില കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ധാരാളക്കണക്കിന് ആയത്തുകളിലൂടെ അല്ലാഹു തആല ഒരേ വിഷയം ഒരേ രൂപത്തിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ ശൈലിയിൽ നമ്മളെ പഠിപ്പിക്കുന്നത്, ഒരേ വിഷയം അല്ലാഹു തആല ആവർത്തിച്ചു പറയുന്നത് അല്ലാഹുവിന് കൃത്യമായ ഉദ്ദേശമുള്ളത് കൊണ്ടാണ്, അത്രയും പ്രാധാന്യമുള്ള വിഷയമായത് കൊണ്ടാണ്. ഒരിക്കലും വെറുതെ വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ കുത്തി നിറക്കുക എന്നുള്ളത് അല്ലാഹു ഉദ്ദേശിക്കുകയില്ല. അല്ലാഹു ഒരു കാര്യം ഒന്നിൽ കൂടുതൽ തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം പറയുന്നതിനും അല്ലാഹുവിന് കൃത്യമായ ഉദ്ദേശമുണ്ടാകും. നമ്മൾക്കതിന് ഒരു ആവർത്തന വിരസത അനുഭവപ്പെടേണ്ട കാര്യമില്ല. അല്ലാഹു ആവർത്തിച്ചു പറഞ്ഞ കാര്യങ്ങൾ അത്രമേൽ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില ആയത്തുകൾ, ചില സംഭവങ്ങൾ അല്ലാഹു തആല ആവർത്തിച്ചു വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാകും. എന്തുകൊണ്ടാണത്? അത്രമേൽ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരേ കാര്യം അല്ലാഹു ആവർത്തിച്ചു പറയുന്നതിൽ അല്ലാഹുവിന് കൃത്യമായ ഉദ്ദേശമുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ അല്ലാഹു തആല പറഞ്ഞ ചില വാചകങ്ങൾ നോക്കും, നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ ആലോചിക്കേണ്ട ചില വാചകങ്ങൾ. സൂറത്തുൽ അൻആമിൽ അല്ലാഹു തആല പറഞ്ഞു, ഖദ് ജാഅകും ബസായിറു മിൻ റബ്ബികും, നിങ്ങളുടെ റബ്ബിൽ നിന്നിതാ വളരെ വ്യക്തമായ തെളിവുകൾ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്ന വലിയ വലിയ തെളിവുകൾ. അല്ലാഹു തആല പറയുന്നു, ഫമൻ അബ്സറ ഫലി നഫ്സിഹി, ആരെങ്കിലും ആ തെളിവുകളെ കുറിച്ച് ചിന്തിക്കുകയും അതിൽ വിശ്വസിക്കുകയും അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അംഗീകരിക്കുകയും ചെയ്താൽ, ഫലി നഫ്സിഹി, അതിന്റെ ഗുണം അവനു തന്നെ. ആരെങ്കിലും അള്ളാഹുവിന്റെ ആയാത്തുകളെ കുറിച്ച് ചിന്തിക്കുകയും അള്ളാഹുവിന്റെ വ്യക്തമായ തെളിവുകളെ കുറിച്ച് ആലോചിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്താൽ അതിന്റെ ഗുണം അവനു തന്നെ. ഫമൻ അബ്സറ ഫലി നഫ്സിഹി, അവനാണ് അതിന്റെ ഗുണം. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, ഫമൻ തബയ്യന ഹാദിയിൽ ബറാഹീൻ വആമന ബിമദ്ലൂലിഹ, തെളിവുകൾ വ്യക്തമാവുകയും അതിന്റെ ആശയങ്ങളിൽ ആര് വിശ്വസിക്കുകയും ചെയ്തു, ഫനഫഉ ദാലിക ലിനഫ്സി, അതിന്റെ ഗുണം അവനു തന്നെയാണ്, അതിന്റെ ഗുണം അവന് തന്നെയാണ്. അപ്പോൾ നമ്മൾ വിശ്വസിച്ചാൽ, അള്ളാഹുവിന്റെ ആയാച്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അത് അംഗീകരിച്ചാൽ അതിന്റെ ഗുണം ആ വിശ്വസിച്ചവനാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വമൻ അമിയ ഫഅലൈഹ, ആര് അന്ധത കാണിച്ചുവോ, ഈ സത്യസന്ദേശം വിശ്വസിക്കാതെ പിന്മാറിയോ, അതിന്റെ ദോഷവും അവന് തന്നെയാണ്. വിശ്വസിച്ചില്ലെങ്കിൽ അതിന്റെ നഷ്ടം അവനാണ്, വിശ്വസിച്ചാൽ അവന് തന്നെ അതിന്റെ ഗുണം എന്ന് അള്ളാഹു തആല പറയുന്നു. ഇനി അള്ളാഹു തആല സൂറത്തു റൂമിൽ പറഞ്ഞ ശൈലി നോക്കൂ, മൻ കഫറ ഫഅലൈഹി കുഫ്റു, ആരെങ്കിലും നന്ദികേട് കാണിച്ചാൽ അവന് തന്നെയാണ് അതിന്റെ ദോഷമുള്ളത്. നന്ദികേട് കാണിച്ചാൽ അതിനെ നഷ്ടമായിരിക്കാണ്, നന്ദികേട് കാണിച്ചവനാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വമൻ അമില സാലിഹൻ, ആരെങ്കിലും സൽക്കർമ്മം ചെയ്താൽ, ഫലി അൻഫുസിഹിം യംഹദൂൻ, അവർ സ്വന്തത്തിന് വേണ്ടി തന്നെയാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്, സൗകര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പരലോകത്ത് വലിയ വലിയ നേട്ടങ്ങൾ ലഭിക്കാൻ അവർ തയ്യാറാവുകയാണ് ആരെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്താൽ. അവന് തന്നെയാണ് അതിന്റെ ഗുണം, ഇഹലോകത്തും പരലോകത്തും അതിന്റെ ഗുണം അവനു തന്നെ സൽക്കർമ്മം ചെയ്താൽ. അള്ളാഹു പറയാൻ, ആരെങ്കിലും സൽക്കർമ്മം ചെയ്താൽ അതിന്റെ ഗുണം മെച്ചമായിരിക്കാൻ, ആ സൽക്കർമ്മം ചെയ്തവനാണ് ഒന്നാമത്തെ ഗുണം. മറ്റുള്ളവർക്കും അതിന്റെ ഗുണമുണ്ടാകും, ഒന്നാമത്തെ ഗുണഭോക്താവ് അവൻ തന്നെ. നന്ദി കേട് കാണിച്ചാലോ അതിന്റെ നഷ്ടവും അവന് തന്നെ. അള്ളാഹു തആല സൂറത്തു അർ-റൂമിൽ പറഞ്ഞ കാര്യമാണ്. നോക്ക് സൂറത്തു ഫുസ്സിലത്തിൽ അള്ളാഹു പറയുന്നു, മൻ അമില സാലിഹൻ ഫലിനഫ്സി, ആരെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്താൽ അതിന്റെ ഗുണം അവനു തന്നെ. ഫലിനഫ്സിഹി, അവനാണ് അതിന്റെ ഗുണം. അപ്പൊ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചാൽ അതിന്റെ ഗുണം നമ്മൾക്കാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വമൻ അസഅ ഫഅലൈഹ, ആരെങ്കിലും മോശമായി ജീവിച്ചാലോ, ദുഷ്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചാൽ അതിന്റെ നഷ്ടവും അവനു തന്നെ, അതിന്റെ ശിക്ഷയും അതിന്റെ പ്രയാസങ്ങളും അവൻ അനുഭവിക്കേണ്ടി വരും. എന്നാൽ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അതിന്റെ ഗുണം, അതിന്റെ പ്രതിഫലം ദുനിയാവിലും പരലോകത്തും അവന് തന്നെയാണ് ലഭിക്കുക എന്ന് അള്ളാഹു തആല സൂറത്തു ഫുസ്സിലത്തിൽ പറഞ്ഞു. ഇനി സൂറത്തുൽ ജാസിയയിൽ അള്ളാഹു പറഞ്ഞു, നോക്കൂ, മൻ അമില സാലിഹൻ ഫലിനഫ്സി, അള്ളാഹു ആവർത്തിച്ചു പറയുകയാണ്, ആരെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്താൽ അതിന്റെ ഗുണം അവനു തന്നെ. വമൻ അസാഅ ഫഅലൈഹ ثم الى ربكم ترجعون, ആരെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്താലോ അതിന്റെ ശിക്ഷയും അതിന്റെ പ്രയാസവും അവൻ തന്നെ അനുഭവിക്കേണ്ടി വരും. അവരെല്ലാവരും റബ്ബിലേക്ക് മടങ്ങാനുള്ളവരാണ്, നിങ്ങളെല്ലാവരും റബ്ബിലേക്ക് മടങ്ങുന്നവരാണ്. അള്ളാഹു തആല സൂറത്തുൽ ജാതിയയിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്ക്, സൽക്കർമ്മങ്ങൾ ചെയ്താൽ അതിന്റെ ഗുണം ആ ചെയ്തവനു തന്നെ, അതിന്റെ പ്രതിഫലം അവനു തന്നെ. അതിന് ദുനിയാവിലും പരലോകത്തും എന്തൊക്കെ നേട്ടങ്ങളും മെച്ചങ്ങളും ഉണ്ടോ അത് അവനാണ് കിട്ടാനുള്ളത്. ഇനി അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംലിൽ പറഞ്ഞു, നോക്കൂ, വമൻ ശകറ ഫഇന്നമാ യശ്കുറു ലിനഫ്സി, ആരെങ്കിലും നന്ദി കാണിച്ചാൽ, നന്ദിയുള്ള അടിമയായി തീർന്നാൽ, ഫഇന്നമാ യശ്കുറു ലിനഫ്സി, അവൻ സ്വന്തത്തിനു വേണ്ടിയാണ് നന്ദി കാണിക്കുന്നത്, ആ നന്ദി കാണിച്ചതിന്റെ ഗുണം അവനു തന്നെ. വമൻ കഫറ ഫഇന്ന റബ്ബി ഗനിയുൻ കരീം, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതാണ്, ആരെങ്കിലും നന്ദി കേട് കാണിച്ചാൽ അല്ലാഹു തആല കരീമും ഗനിയുമാണ്. അല്ലാഹുവിന് ഇവിടെയുള്ള ഒരാളുടെയും നന്ദിയുടെയോ പ്രവർത്തനങ്ങളുടെയോ ഇബാദത്തിന്റെയോ ആവശ്യമില്ല. അല്ലാഹു അതിൽ നിന്നൊക്കെ അൽ ഗനിയാണ്, ആവശ്യമില്ലാത്തവനാണ്. അല്ലാഹുവിന് സൃഷ്ടികളിൽ നിന്ന് ഒരാവശ്യവുമില്ല. അല്ലാഹു തആല മനുഷ്യരെ സൃഷ്ടിച്ചത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അല്ലാഹുവിന് ആ ഇബാദത്ത് ആവശ്യമില്ല. അല്ലാഹു അതിൽ നിന്നൊക്കെ ഗനിയാണ്. എന്നാലും ഇബാദത്ത് ചെയ്ത് ജീവിച്ചാൽ അതിന്റെ ഗുണമായിരിക്കാൻ, ആ ഇബാദത്ത് ചെയ്തവനാണ്. അല്ലാഹുവിനൊന്നും കൂടാനോ, നമ്മളെല്ലാവരും മോശമായി ജീവിച്ചാൽ അല്ലാഹുവിനൊന്നും കുറയാനുമില്ല. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തു ലുഖ്മാനിൽ പറയുന്നിടത്ത് കാണാം, വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയുൻ ഹമീദ്, ആരെങ്കിലും നന്ദി കാണിച്ചാൽ അവൻ നന്ദി കാണിക്കുന്നത് അവനു വേണ്ടി തന്നെയാണ്. ആ നന്ദി കാണിക്കുന്നതിന്റെ ഗുണം ആർക്കാണ്? ഇതിന്റെ തഫ്സീറിൽ കാണാം, വമൻ യശ്കുർ ലിറബ്ബിഹി ഫഇന്നമാ യഊദു നഫ്ഉ ദാലിക ലിനഫ്സി, ആരെങ്കിലും നന്ദി കാണിച്ചാൽ ആ നന്ദിയുടെ ഗുണം അവന് തന്നെയാണ് കിട്ടാനുള്ളത്. അപ്പോൾ നമ്മൾ നന്ദിയുള്ള അടിമയായാൽ അള്ളാഹുവിന് ശുക്ർ കാണിച്ച് ജീവിച്ചാൽ അതിന്റെ ഗുണം നമ്മൾ കാണും. അള്ളാഹു ഗനിയ, അള്ളാഹു അൽ ഗനിയൻ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശുക്ർ ചെയ്തത് കൊണ്ടൊന്നും കൂടാനില്ല, നമ്മൾ നന്ദികേട് കാണിച്ചത് കൊണ്ടൊന്നും കുറയാനില്ല. നമ്മൾ നന്ദി കാണിച്ച് നല്ല അടിമയായി ജീവിച്ചാൽ അതിന്റെ ഗുണം നമ്മൾക്കാണ്. ഇനി സൂറത്തു ഫാത്തിറിൽ അല്ലാഹു പറഞ്ഞു നോക്കൂ, വമൻ തസക്ക ഫഇന്നമ യതസക്ക ലിനഫ്സി. ആരെങ്കിലും നന്നായാൽ, ആരെങ്കിലും തന്റെ ഹൃദയത്തെ സംസ്കരിച്ചാൽ, തസ്കിയത്ത് നടത്തിയാൽ, തിന്മകളിൽ നിന്ന് അവന്റെ നഫ്സിനെ ശുദ്ധീകരിച്ചാൽ, ഫൈന്നമായ ചസക്കാലി നഫ്സി, അവൻ നന്നായിരിക്കുന്നത്, അവൻ ശുദ്ധിയായിരിക്കുന്നത് അവന് വേണ്ടി തന്നെയാണ്. ആ തസ്കിയത്തിന്റെ ഗുണം അവന് തന്നെ കിട്ടും, അതിന്റെ പ്രതിഫലം, അതിന്റെ മെച്ചം അവന് തന്നെ കിട്ടും എന്ന് അല്ലാഹു തആല പറയുന്നു. വഇലല്ലാഹിൽ മസീർ, അല്ലാഹുവിലേക്കാണ് മടങ്ങാനുള്ളത്. അതുകൊണ്ട് ആര് നന്നായാൽ അതിന്റെ ഗുണം അവന് തന്നെയാണ്. വമൻ തസക്ക ഫൈന്നമായ ചസക്കാലി നഫ്സി, ആരെങ്കിലും നന്നായാൽ അത് അവന് വേണ്ടി തന്നെയാണ് അവൻ നന്നാകുന്നത്. അതിന്റെ ഗുണം, അതിന്റെ മെച്ചം, അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ അവന് തന്നെയാണ് ലഭിക്കാനുള്ളത്. തിന്മയിൽ നിന്ന് വിട്ടുനിന്നാൽ, ഹറാമിൽ നിന്ന് വിട്ടുനിന്നാൽ, ശിർക്ക് മുതൽ താഴോട്ടുള്ള തിന്മകളിൽ നിന്ന് അവന്റെ നഫ്സിനെ അവൻ ശുദ്ധീകരിച്ചാൽ അതിന്റെ ഗുണായിരിക്കാൻ അവന് തന്നെ, അതിന്റെ ഒന്നാമത്തെ ഗുണം അവന് തന്നെയാണ്, ഒരു സംശയവുമില്ല. അപ്പൊ നമ്മൾ നന്നായാൽ അതിന്റെ മെച്ചം നമ്മൾക്ക് തന്നെ, നമ്മൾ നന്നായാൽ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ മെച്ചമുണ്ടാകും, പക്ഷെ ഒന്നാമറ്റ മെച്ചം നമ്മൾക്ക് തന്നെയാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ഇനി സൂറത്തുൽ അങ്കബൂത്തിൽ അല്ലാഹു പറഞ്ഞു നോക്കും, വമൻ ജാഹദ, ആരെങ്കിലും ജിഹാദ് ചെയ്താൽ, ആരോട്? സ്വന്തത്തോട്. വമൻ ജാഹദ നഫ്സഹു വശൈത്താനഹു അദുവഹുൽ കാഫിർ എന്നാണ് അതിന്റെ തഫ്സീറിൽ ഉള്ളത്. സ്വന്തത്തോട് ജിഹാദ് ചെയ്താൽ, ഷൈത്താനോട് ജിഹാദ് ചെയ്താൽ, കാഫിറുകളോട് ജിഹാദ് ചെയ്യേണ്ട സന്ദർഭത്തിൽ ജിഹാദ് ചെയ്താൽ, ഫൈന്നമാ യുജാഹിദു ലിനഫ്സി, അവൻ ജിഹാദ് ചെയ്യുന്നത് അതിന്റെ ഗുണം അവനു തന്നെ. അല്ലാഹു തആല പറഞ്ഞതാൻ, ഇന്നല്ലാഹ ലഗനിയ്യു അനിൽ ആലമീൻ, അല്ലാഹു തആല ഈ ലോകരിൽ നിന്നെല്ലാം ഐശ്വര്യവാനാണ്, ഒരാളുടെയും ആവശ്യം അല്ലാഹുവിനില്ല. പക്ഷെ ആരെങ്കിലും വമൻ ജാഹദ ഫൈന്നമാ യുജാഹിദു ലിനഫ്സി, സ്വന്തത്തോട് ജിഹാദുണ്ട്, നമ്മുടെ ദേഹേച്ഛയോട് ജിഹാദുണ്ട്, ഷെയ്ത്താനോട് ജിഹാദുണ്ട്, ശത്രുക്കളോട് ജിഹാദ് ചെയ്യേണ്ട സന്ദർഭമുണ്ട്. ആര് ജിഹാദ് ചെയ്തോ അതിന്റെ മെച്ചം അവനാണ്. ഒരാൾ മുജാഹിദായാൽ അതിന്റെ മെച്ചം അവനു തന്നെ. ഫൈന്നമാ യുജാഹിദു ലിനഫ്സി, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. അപ്പൊ ജിഹാദിന്റെ നേട്ടങ്ങൾ, അതിന്റെ മെച്ചം ആ ജിഹാദ് ചെയ്തവനുണ്ടാകും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജിഹാദ് ചെയ്തു ചെയ്യാതിരുന്നു എന്നുള്ളതും അള്ളാഹുവിന് ആവശ്യമുള്ള കാര്യമല്ല. വീണ്ടും അള്ളാഹു തആല പറയുന്നു സൂറത്തു യൂനസിൽ, അള്ളാഹു പറയുന്നു നോക്കൂ, ഫമനിഹ്തദ ഫഇന്നമാ യഹ്തദി ലിനഫ്സി, ആര് സന്മാർഗം പ്രാപിച്ചുവോ, ഹിദായത്തിന്റെ മാർഗം ആര് സ്വീകരിച്ചുവോ, ഫഇന്നമാ യഹ്തദി ലിനഫ്സി, അവൻ ഹിദായത്തിലായിരിക്കുന്നത്, സന്മാർഗം സ്വീകരിച്ചിരിക്കുന്നത് അവനു വേണ്ടി തന്നെ. വമൻ ദല്ല ഫഇന്നമാ യദില്ലു അലൈഹ, ആര് വഴികേടിലായോ ആ വഴികേടിന്റെ പ്രയാസം, അതിന്റെ ശിക്ഷ അവൻ തന്നെ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു തആല സൂറത്ത് യൂനുസിൽ പറഞ്ഞതാൻ. ഇനി സൂറത്തു അന്നംലിൽ അല്ലാഹു പറഞ്ഞു, ഫമനിഹ്തദാ ഫഇന്നമാ യഹ്തദി ലിനഫ്സി, എത്ര തവണയാണ് അല്ലാഹു തആല ഈ പ്രയോഗം നടത്തിയിട്ടുള്ളത്. ആരെങ്കിലും ഹിദായത്തിലായാൽ, സന്മാർഗം സ്വീകരിച്ചാൽ, അവൻ അവനു വേണ്ടി തന്നെയാണ് ഹിദായത്തിലായിട്ടുള്ളത്, അതിന്റെ ഗുണം അവനു തന്നെ. അവൻ ദല്ല, ആരെങ്കിലും വഴികേടിലായാലോ, അവനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നഷ്ടവും അവന് തന്നെ എന്ന് അല്ലാഹു തആല പറയുന്നു. ഇനി സൂറത്തു സുമറിൽ അല്ലാഹു തആല പറഞ്ഞു നോക്ക്, ഫമനിഹ്തദാ ഫലിനഫ്സി, ആരെങ്കിലും ഹിദായത്തിലായാൽ, നേർമാർഗം സ്വീകരിച്ചാൽ, അതിന്റെ ഗുണം അവനു തന്നെ എന്ന് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. ഇനി സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറഞ്ഞു, മനിഹ്തദാ ഫഇന്നമാ യഹ്തദി ലിനഫ്സി വമൻ ദല്ല ഫഇന്നമാ യദില്ലു അലൈഹ ولا تزر وازره وزر اخرى الله تعالى ഇവിടെ പറഞ്ഞെന്താണ്, ആരെങ്കിലും നേർമാർഗം സ്വീകരിച്ചാൽ അതിന്റെ ഗുണം അവനെ തന്നെ, ആരെങ്കിലും വഴികേടിലായാൽ, വഴികേടിന്റെ മാർഗം സ്വീകരിച്ചാൽ, അതിന്റെ ദോഷവും അവനെ തന്നെയാണ്. ഒരാളും മറ്റൊരാളുടെ ഭാവഭാരം ഏറ്റെടുക്കുകയില്ല. ഞാൻ ചെയ്തതേ എനിക്ക് കിട്ടൂ, ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലമേ ഞാൻ അനുഭവിക്കേണ്ടതുള്ളൂ, മറ്റൊരാൾ ചെയ്തതിന്റെ കുറ്റം ഞാൻ ഏറ്റെടുത്ത് അതിന്റെ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടി വരികയില്ല. ഞാൻ എന്ത് ചെയ്തു വെച്ചുവോ അതിന്റെ ഗുണമായിരിക്കും എനിക്ക് കിട്ടുക, അതാണ് അള്ളാഹു തആല പ്രതിഫലമായി നൽകുക എന്ന് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നോക്കി, ഈ ആയത്തുകളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന എന്താ, നമ്മൾ നന്ദി കാണിച്ചാൽ അതിന്റെ ഗുണം നമ്മൾക്കാണ്. നമ്മൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കിയത് സ്വീകരിച്ചാൽ അതിന്റെ ഗുണം നമ്മൾക്കാണ്. ആരെങ്കിലും ജിഹാദ് ചെയ്താൽ അതിന്റെ ഗുണം അവനു തന്നെ. ആരെങ്കിലും നന്നായാൽ അതിന്റെ ഗുണം അവനു തന്നെ. ആരെങ്കിലും ഹിദായത്തിലായാൽ അതിന്റെ ഗുണം അവനു തന്നെ. ഇതൊക്കെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്താൽ അതിന്റെ ഗുണവും അവന് തന്നെ. പല സന്ദർഭത്തിൽ അല്ലാഹു തആല അത് പറഞ്ഞു. അപ്പൊ നമ്മൾ ശരിയായാൽ, നമ്മൾ നല്ല രൂപത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ, മതചിട്ടയോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണം നമ്മൾക്കാണ്. ഇതെപ്പോ നമ്മുടെ മനസ്സിലേക്ക് കയറുന്നുവോ അപ്പൊ നമ്മൾ നന്നാകും. ആരും നമ്മളെ ബാക്കിൽ നടന്ന് ഉപദേശിക്കേണ്ട കാര്യം ഉണ്ടാകൂല. ആരും കാണാനില്ലാത്ത സന്ദർഭത്തിലും ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യും. ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിൽ നമ്മൾ വിട്ടുനിൽക്കും. പക്ഷെ ഈ ബോധം നമ്മുടെ മനസ്സ് കയറണം. ഞാൻ നന്നായാൽ അതിന്റെ ഗുണം എനിക്കാണ്. ഞാൻ സൽക്കർമ്മം ചെയ്താൽ അതിന്റെ മെച്ചം എനിക്കാണ്. ഞാനൊരു നന്ദിയുള്ള അടിമയായാൽ, നന്ദി കേടില്ലാത്ത നന്ദി കെട്ടവനാകാതെ ജീവിച്ചാൽ ഇതിന്റെ ഗുണം എനിക്കാണ് എന്ന ബോധം നമ്മുടെ മനസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ശരിയാകും. അല്ലാഹു തആല ഈ രൂപത്തിൽ ചിന്തിക്കാൻ അല്ലാഹു നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله وحده والصلاة والسلام على من لا نبي بعده. നന്മ ചെയ്താൽ അതിന്റെ ഗുണം ആ നന്മ ചെയ്തയാളുകൾക്കാണ്. ഒരാൾ നന്നായാൽ അതിന്റെ ഗുണം അവന് തന്നെ എന്നൊക്കെ പല ശൈലിയിൽ അള്ളാഹു തആല പറഞ്ഞല്ലോ. അതിന്റെ കൂട്ടത്തിൽ തന്നെ അതിന്റെ ദുർവശങ്ങളും പല പലയിടത്തും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും നന്ദി കേട് കാണിച്ചാൽ ഫഅലൈഹി കുഫ്റു, അതിന്റെ ദോഷം അവന് തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തിന്മ ചെയ്താൽ അതിന്റെ ദോഷവും അതിന്റെ പ്രയാസവും അതിന്റെ ശിക്ഷയും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു തആല സൂറത്തുൻ നിസായിൽ പറഞ്ഞില്ലേ, ഫമൻ യക്സിബ് ഇസ്മൻ, ആരെങ്കിലും തിന്മ സമ്പാദിച്ചാൽ, ഫൈന്നമാ യക്സിബുഹു അലാ നഫ്സിഹ്, അവനവന്റെ സ്വന്തത്തിനെതിരിലാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും തിന്മ ചെയ്താൽ അതിന്റെ നഷ്ടം അവന് തന്നെയാണ്, ഒരു സംശയവുമില്ല. വൃത്തികേടുകൾ ചെയ്താൽ അതിന്റെ ഫലം അവൻ അനുഭവിക്കേണ്ടി വരും. അവൻ അവനോട് തന്നെയാണ് അക്രമം കാണിക്കുന്നത്. തിന്മ ചെയ്യുന്നവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് വാലിമുൻ ലി നഫ്സിഹി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്വന്തത്തോടാണ് അവൻ ദുൽമ ചെയ്യുന്നത്. അതിന്റെ പ്രയാസം അവൻ അനുഭവിക്കേണ്ടി വരും, സംശയമല്ല. അതുപോലെ തന്നെ സൂറത്തു മുഹമ്മദിൽ അള്ളാഹു തആല പറഞ്ഞത് കാണാം, വമൻ യബ്ഖൽ ഫൈന്നമാ യബ്ഖലു അൻ നഫ്സി, ആരെങ്കിലും പിശുക്ക് കാണിച്ചാൽ, പിശുക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാം പഠിപ്പിച്ച വളരെ വൃത്തികെട്ട ശക്തമായി എതിർത്തിട്ടുള്ള ഒരു തിന്മയാണ് പിശുക്ക് എന്നുള്ളത്. അള്ളാഹു പറയുന്നു, വമൻ യബ്ഖൽ, ആരെങ്കിലും പിശുക്ക് കാണിച്ചാൽ, ഫൈന്നമാ യബ്ഖലു അൻ നഫ്സി, അവൻ അവന്റെ സ്വന്തത്തോടാണ് പിശുക്ക് കാണിച്ചിട്ടുള്ളത്. ആ പിശുക്കിന്റെ പ്രയാസം, അതിന്റെ ശിക്ഷ, അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അവൻ തന്നെ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു തആല വല്ലാഹുൽ ഗനിയു അൻതുമുൽ ഫുഖറാ, അല്ലാഹുവിന് നിങ്ങൾ കൊടുക്കുന്ന സമ്പത്തിനൊന്നും ആവശ്യമില്ല. പിശുക്ക് കാണിച്ച് നിങ്ങൾ പിടിച്ചു വെച്ചാലും നിങ്ങൾ ധാരാളമായി കൊടുത്താലും അല്ലാഹുവിന് അതിന്റെ ആവശ്യമില്ല. നിങ്ങളാണ് ആവശ്യക്കാർ. നിങ്ങൾ കൊടുത്താൽ അതിന്റെ മെച്ചം നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ പിടിച്ചു വെച്ചാൽ അതിന്റെ ശിക്ഷ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സമ്പത്ത് ആവശ്യമുള്ളവനേ അല്ല. നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഖുദ്സിയായ ഹദീസിൽ, നമ്മൾ ധാരാളം കേട്ട ഹദീസായിരിക്കും. അല്ലാഹു തആല പറയുന്നു, യാ ഇബാദി, ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഹദീസാണ്, എന്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, ലോ അൻ അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും, നിങ്ങളിൽ ആദ്യം ജനിച്ചാൾ, അവസാനം ജനിക്കുന്നയാൾ, ജിന്ന്, മനുഷ്യർ, എല്ലാവരും ജിന്നുകളുടെ കൂട്ടത്തിലെ എല്ലാവരും, മനുഷ്യരുടെ കൂട്ടത്തിലെ എല്ലാവരും. അല്ലാഹു പറയാൻ അവർ രണ്ടുപേരാണ് മുക്കല്ലഫുകളായ അടിമകൾ, മതനിയമങ്ങൾ പാലിക്കപ്പെടാൻ ബാധ്യസ്ഥരായ സ്വർഗനരകങ്ങളുള്ള സൃഷ്ടികൾ ജിന്നുകളും മനുഷ്യരുമാണ്. അല്ലാഹു പറയുന്നു, ജിന്നുകളെല്ലാവരും, മനുഷ്യരെല്ലാവരും, ഖുദ്സിയായ ഹദീസിൽ പറയാൻ, കാനു അലാ അച്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും തഖ്വയുള്ള ഹൃദയത്തിന്റെ ഉടമയാരാണോ അവനെ പോലെയായാൽ ആരാണ്? ചില ശാരിഹികൾ വിശദീകരിക്കുന്ന ശുറാഹികൾ പറഞ്ഞു, അത്ഖാ ഖൽബി റജുൽ എന്ന് പറഞ്ഞാൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും തഖ്വയുള്ള ഹൃദയത്തിന്റെ ഉടമയാരാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഈ ദുനിയാവിലുള്ള എല്ലാ മനുഷ്യരും ജിന്നുകളും മുഹമ്മദ് നബിയോളം തഖ്വയുള്ളവരായാലും അതിനേക്കാൾ തഖ്വയുള്ള ഒരാളുമില്ല. മുഹമ്മദ് നബിയോളം തഖ്വയുള്ള ഹൃദയത്തിന്റെ ഉടമയായാലും അല്ലാഹു പറയുന്നു, മാ സാദ ദാലിക ഫീ മുൽക്കി ശൈആ, എല്ലാവരും മുഹമ്മദ് നബിയെ പോലെയായാലും എന്റെ അധികാരത്തിൽ ഒന്നും കൂടാൻ പോകുന്നില്ല, ഒന്നും കൂടാൻ പോകുന്നില്ല. എന്നിട്ട് അല്ലാഹു തആല വീണ്ടും പറയുന്നു, യാ ഇബാദി ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും, ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട എല്ലാവരും മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട എല്ലാവരും, കാനു അലാ അഫ്ജരി ഖൽബി റജുലിൻ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വൃത്തികെട്ട ഖൽബിന്റെ ഉടമയാരാണോ? ആരാണ്? ഇബ്ലീസൻ. ഇബ്ലീസിനോളം പണ്ഡിതന്മാർ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്, എല്ലാവരും ഇബ്ലീസിന്റെ ഹൃദയം പോലെയുള്ള ഹൃദയത്തിന്റെ ഉടമയായാലും മാ നഖസ ദാലിക ഫീ മിൻ മുൽകി ശൈആ, എല്ലാവരും ഷൈത്താന ഇബ്ലീസിനെ പോലെയായാലും അള്ളാഹുവിന്റെ മുൽക്കിൽ നിന്ന് അധികാരത്തിൽ നിന്ന് ഒന്നും കുറയാനില്ല. എല്ലാവരും തമ്മാടികളായാലും അള്ളാഹുവിനൊന്നും കുറയാനില്ല. എല്ലാവരും മുഹമ്മദ് നബിയോളം തഖ്വയുള്ളവരായാലും അള്ളാഹുവിനൊന്നും കൂടാനില്ല. പിന്നെ എന്തിനാ നമ്മൾ അമൽ ചെയ്യണത്? നമ്മൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന അമലുകളായിരിക്കും അതിന് കാരണമാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെ ചിന്തിക്കാൻ നമ്മൾക്ക് സാധിക്കണം. ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മവും, ഇവിടെ വന്നതും ജുമുഅക്ക് വരുന്നതും ഖുർആൻ ഓതുന്നതും സദഖ കൊടുക്കുന്നതും നോമ്പെടുക്കുന്നതും തഖ്വയോടുകൂടി ജീവിക്കുന്നതും ഹറാമുകൾ കാണാതിരിക്കുന്നതും കേൾക്കാതിരിക്കുന്നതും ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും എൻ്റെ നന്മക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് എനിക്ക് എന്നുള്ള കാര്യമാണ് നമ്മൾ ആ വിഷയത്തിൽ ചിന്തിക്കേണ്ടത്. ഇങ്ങനെ ചിന്തിക്കാൻ സാധിച്ചാൽ ഈ ബോധം, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷെ നമ്മുടെ മനസ്സിൽ കയറിയാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊരാൾ ഒരാളുടെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഏത് തണുപ്പുള്ള സമയത്തും അവൻ പള്ളിയിൽ വന്ന് നിസ്കരിക്കും. ബാങ്ക് കേട്ടാൽ ജമാഅത്തിന് വരാൻ പ്രയാസം ഉണ്ടാകൂല. ഹറാമുകൾ അവരുടെ മുമ്പിലൂടെ ഉണ്ടായാലും അവൻ അതിലേക്ക് പോവുകയില്ല. നന്മകളിൽ അവൻ മുമ്പിലുണ്ടാകും. കാരണം ഞാൻ ഈ നന്മ ചെയ്യുന്നത് എൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ ഉമ്മയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, എൻ്റെ ഭാര്യ പറഞ്ഞ് ശല്യപ്പെടുത്തിയിട്ടല്ല, നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടുമല്ല, എനിക്ക് വേണ്ടിയിട്ടാണ് എന്ന്. എപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ശരിയാവണ്ണം അത് മനസ്സിൽ കയറ്റുന്നുവോ അപ്പം നമ്മൾ ശരിയാകും. അല്ലാഹു തആല ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നന്മകളിൽ മുന്നേറാൻ, അള്ള പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടി, സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും അൽ ഫിർദൗസുൽ ആലയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.